السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊന നവവിയ്യ എന്ന ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ആഴ്ചകളിലായി അതിലെ ഏഴോളം ഹദീസുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കതൊക്കെ നല്ല രീതിയിൽ കേൾക്കുവാനും ഹഖ് ഉൾക്കൊള്ളുവാനും തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എപ്പോഴും ഞാൻ ഉണർത്താറുള്ളതുപോലെ, കേവലം ഹദീസുകൾ പഠിക്കുക എന്നതിൻ്റെ ഉദ്ദേശം ഒരു കിതാബ് പഠിച്ചു തീർക്കുക എന്നതോ അല്ലെങ്കിൽ ഹദീസുകൾ അറിയാം എന്നൊരു ധാരണ ഉണ്ടാക്കി വെക്കലോ അല്ല, മറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അമലുകളിൽ കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഹദീസുകൾ പഠിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ അമലുകൾ ചെയ്യുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു കാണിച്ചതുപോലെ പ്രവാചകന്റെ ജീവിത രീതി മുറുകെ പിടിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കരസ്ഥമാക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഇൻഷാ അള്ളാഹ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അർബഊന നവവിയയിലെ എട്ടാമത്തെ ഹദീസാണ്. നമ്മൾക്കാദ്യം ഹദീസ് വായിക്കാം. عن ابن عمر رضي الله عنه أن رسول الله صلى الله عليه وسلم قال أمرت أن أقاتل الناس حتى يشهدوا أن لا إله إلا الله وأن محمد رسول الله ويقيم الصلاة ويؤت الزكاة فإذا فعلوا ذلك عصموا مني دماءهم وأموالهم إلا بحق الإسلام وحسابهم على الله رواه البخاري ومسلم رحمهم الله. ഇതാണ് നമ്മുടെ അർബഊന നവവിയയിലെ എട്ടാമത്തെ ഹദീസ്. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സഹാബി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ദർസുകളിലായിട്ട് അൽഹംദുലില്ലാ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. കേൾക്കാത്ത വല്ല സഹോദരന്മാരുണ്ടെങ്കിൽ ആ ദർസ് കേൾക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന ഒരു കാര്യമാണ് ഇബ്നു ഉമർ നമ്മൾക്ക് എത്തിച്ചു തരുന്നത്. എന്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? ഉമർതു അൻ ഉഖാതില അന്നാസ ഹത്ത യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങൾ ഷഹാദത്ത് വഹിക്കും വരെ അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾ ഷഹാദത്ത് പറയും വരെ അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്തിനെ സംബന്ധിച്ച് വളരെയധികം ബന്ധമുള്ള ഒരു ഹദീസാണ്. പരിശുദ്ധമായ ദീനിന്റെ ദഅവത്തുമായി വളരെയധികം ബന്ധമുള്ള ഒരു ഹദീസാണ് ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജനങ്ങൾ ഷഹാദത്ത് പറയുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ധാരാളം ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങളോട്, അവരേത് വിഭാഗമാണെങ്കിലും, സാധാരണ കുഫാറുകളാവട്ടെ അല്ലെങ്കിൽ മജൂസികളാവട്ടെ, നസ്രാണികളാവട്ടെ, ജൂതന്മാരാവട്ടെ, അവരോടൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നത് വരെ, ഷഹാദത്ത് പ്രഖ്യാപിക്കുന്നത് വരെ യുദ്ധം ചെയ്യാൻ എന്നോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ധാരാളം ആയത്തുകളിലൂടെ അള്ളാഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചൊരു കാര്യമാണല്ലോ ജിഹാദ് അല്ലെങ്കിൽ യുദ്ധം. ജിഹാദ് എന്ന് പറഞ്ഞാൽ ദീനിന്റെ എല്ലാ പരിശ്രമങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എങ്കിലും അതിൽ ഏറ്റവും ആദ്യം ഉൾക്കൊള്ളുക യുദ്ധം തന്നെയാണ്. ജിഹാദ് എന്ന പദത്തിന്റെ ഏറ്റവും വലിയ അർത്ഥം യുദ്ധം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കപ്പെട്ടത് ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നത് വരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ ദഅവത്തിന്റെ രൂപം എങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകന്റെ ദഅവത്തിന്റെ രൂപം എങ്ങനെയായിരുന്നു എന്ന് ഹദീസുകളിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം എന്തുകൊണ്ടാ? ഒരു പക്ഷേ ഈ ഒരു ഹദീസ് കേൾക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു ഹദീസ് വായിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് കരുതാൻ സാധ്യതയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചില ഇസ്ലാമിന്റെ ശത്രുക്കൾ, അതേപോലെ തന്നെ ജൂതന്മാരിൽ നിന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഇസ്ലാമിനെ മോശമായി ജനങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി പണിയെടുക്കുന്ന ചില ആൾക്കാർ, അവരൊക്കെ പരിശുദ്ധമായ ദീനിനെ സംബന്ധിച്ച് പറയാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കൊതിയനാണ്, പ്രവാചകൻ യുദ്ധം ആഗ്രഹമുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ രീതി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ദഅവത്ത് ഉപയോഗിച്ചിരുന്ന രീതി, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം അവരുടെ മുമ്പിൽ കൊണ്ടുവെക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു ദഅവത്ത് അവർക്ക് നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ യുദ്ധം ചെയ്യുന്ന ഒരു രീതിയായിരുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ആശയം എത്തിച്ചു കൊടുക്കും. ഇന്നതാണ് ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് ഇറങ്ങിയ മതമാണ്, അള്ളാഹു ആണ് അതിന്റെ കാര്യങ്ങൾ നിർണയിക്കുന്നവൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാന പ്രകാരം മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. പ്രവാചകന്റെ പൊതുവെയുള്ള രീതി അതാണ്. അതല്ലാതെ ചില ആൾക്കാർ പറയുന്നത് പോലെ പെട്ടെന്ന് പോയിട്ട് യുദ്ധം ചെയ്യുന്ന രീതിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും സ്വീകരിച്ചത്. മറിച്ച് പ്രവാചകന്റെ രീതി, ആദ്യം അവർക്ക് ദഅവത്ത് എത്തിച്ചു കൊടുക്കും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈസറിനും കിസ്റക്കും നജാഷിക്കും ഒക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്ത് എത്തിച്ചു കൊടുത്തിരുന്നു. അതായിരുന്നു പ്രവാചകന്റെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് പോയിട്ട് പെട്ടെന്ന് യുദ്ധം ചെയ്യുക എന്ന രീതിയല്ല അധികവും സ്വീകരിച്ചിരുന്നത്, മറിച്ച് അവർക്ക് ഇസ്ലാമിന്റെ ദഅവത്ത് എത്തിച്ചു കൊടുക്കും. ഈ ഒരു സംഭവം മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ ഒരു ബാബ് ഉദ്ധരിക്കുന്നുണ്ട്. ഫസ്ലുൻ ഫി കുതുബിഹി വ റുസുലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുലൂക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരോ രാജ്യത്തുള്ള രാജാക്കന്മാർക്ക് എഴുതിയിരിക്കുന്ന കത്തുകളെ സംബന്ധിച്ചുള്ള ഒരു ബാബ്. അതിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, لما رجع رسول الله صلى الله عليه وسلم من الحديبيه നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷം, കതബ ഇല മുലൂക്കിൽ അർളി, അന്ന് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ ഭരണാധികാരികൾക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തുകൾ എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. എന്തിനു വേണ്ടിയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചില ആൾക്കാർ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്നത് പോലെ യുദ്ധക്കുതിയനാണെങ്കിൽ എത്രയും പെട്ടെന്ന് സഹാബത്തിന് അയച്ചുകൊണ്ട് കീഴടക്കാമായിരുന്നു. കാരണം സഹാബികൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കൽപ്പന കേട്ടാൽ അവർക്ക് വേറൊരു വാക്കില്ല, അവർ ഒറ്റയടിക്ക് അംഗീകരിക്കുന്നവരും അതനുസരിക്കുന്നവരുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, മറിച്ച് കതബ ഇല മുലൂക്കിൽ അർദ്, ലോകത്തുള്ള എല്ലാ ഭരണാധികാരികൾക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തെഴുതി, ഇസ്ലാം സ്വീകരിക്കണം, എന്നതാണ് ഇസ്ലാമിന്റെ ആശയങ്ങൾ എന്നുള്ള ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച്, അതിന്റെ മഹാസനുകളെ സംബന്ധിച്ച് ഓരോരോ ഭരണാധികാരികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതാൻ വേണ്ടി തീരുമാനിച്ചു. ഷെഹുലിസ്ലാം ഇബ്നുൽ ഖയ്യിം പറയുന്നു, ഫഖീല ലഹു, ആ സമയത്ത് പ്രവാചകനോട് പറയപ്പെട്ടു, ഇന്നഹും ലാ യഖറഊന കിതാബൻ ഇല്ലാ ഇദാ കാന മഖ്തൂമൻ. പൊതുവെ അന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ ഒരു സെറ്റപ്പ് അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നുള്ള ഒരു രാജാവാണെങ്കിലും അല്ലെങ്കിൽ പ്രവാചകന്റെ വാക്കിന് ഏറ്റവും വലിയ വിലയുണ്ടെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല, മറിച്ച് സാധാരണ ഒരു അടിമയെ പോലെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. അതുകൊണ്ട് തന്നെ രാജാക്കന്മാരുടെ ശൈലിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ചില ആൾക്കാർ പ്രവാചകനോട് പറഞ്ഞു, ഇന്നഹും ലാ യഖറഊന കിതാബൻ ഇല്ലാ ഇദാ കാന മഖ്തൂമ. അന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാർ ഇന്ന് അതിന്റേതായ ചില സിസ്റ്റങ്ങൾ ഉള്ളതുപോലെ അന്നത്തെ സിസ്റ്റമായിരുന്നു, ഒരു രാജാവ് കത്ത് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ മുകളിൽ സീല് വേണം. ഇന്ന് ഒരു രാജാവിനെ കാണണമെങ്കിൽ അതിന്റേതായ ചില തർത്തീബുകളുണ്ട്, അതിന്റേതായ ചില ഷുറൂത്തുകളുണ്ട്. ഏതെങ്കിലും നാട്ടിന്റെ ഭരണാധികാരികളെ കാണണമെങ്കിൽ അതിന്റേതായ ചില കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു കത്ത് സ്വീകരിക്കണമെങ്കിൽ അതിനെ സീല് വേണമെന്ന് ചില ആൾക്കാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അങ്ങനെയാണ് ഫത്തഖദ ഖാതമൻ മിൻ ഫിദ്ദത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളി കൊണ്ടുള്ള ഒരു മോതിരം സ്വീകരിച്ചു. എല്ലാവർക്കും അറിയുന്നത് പോലെ സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് കാണാം, ആ മോതിരത്തിന്റെ മൂന്ന് വരികളായിരുന്നു. ഒന്നാമത്തേതിൽ മുഹമ്മദ്, പിന്നെ റസൂൽ, അള്ളാഹ് എന്നിങ്ങനെ മൂന്ന് വരികളിലായിട്ടുള്ള ഒരു മോതിരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരോ കത്തുകൾക്കും സീൽ വെച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കത്തെഴുതിയതായിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സാദുൽ മആദിൽ ഒരു അധ്യായം തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ അകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷിക്ക് കത്തെഴുതിയ സംഭവം പറയുന്നു. അതേപോലെ തന്നെ കൈസറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതുകയും ദഹ്യത്ത് ബിൻ ഖലീഫ അൽ കൽബി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തുവിടുകയും ചെയ്തു. കിസ്റയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതി അബ്ദുല്ലാഹു ബിൻ ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു അൻഹുവിനെ അവിടേക്ക് അയച്ചു. മുഖൗഖിസിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതി ഹാറ്റ് ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തയച്ചു. അങ്ങനെ ബഹ്റൈനിലേക്കും അമാനിലേക്കും യമനിലേക്കും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മതത്തിന്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ടിട്ട് അവരോട് അത് സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതിയിരുന്നു. സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് കാണാം. ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, കതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ കിസ്റ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിസ്റയിലേക്ക് കത്തെഴുതി, വഖൈസർ ഖൈസറിനും കത്തെഴുതി, വന്നജാഷി നജാഷിക്കും കത്തെഴുതി, വഇലാ കുല്ലി ജബ്ബാരിൻ യദുഉഹും ഇലല്ലാഹ്. അന്ന് ലോകത്ത് ജീവിച്ചിരുന്ന ആക്രമികാരിയായ അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയായ എല്ലാ ഭരണാധികാരികൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ എഴുതിയെന്ന് അനസ് ഇബ്നു മാലിക് അൽ അൻസാരി എന്ന് പറയുന്ന പ്രവാചകന്റെ കൂടെ 13 വർഷം ഖിദ്മത്ത് ചെയ്തിരുന്ന സഹാബി പറയുന്നതായി സഹീഹുൽ ബുഖാരിയിൽ നമ്മൾക്ക് ഹദീസ് കാണാം. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പൊതുവെ സ്വീകരിച്ചിരുന്ന രീതി, ഒരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഒരാൾ ചില ആൾക്കാർക്ക് ഇസ്ലാമിന്റെ ദാവത്ത് എത്തിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചാൽ പ്രവാചകൻ ആദ്യം ചെയ്യുക എന്താ, അവർക്ക് കത്തെഴുതും. അതായിരുന്നു പ്രവാചകന്റെ പതിവ് രീതി. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. പ്രവാചകന്റെ പ്രവർത്തനം മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് കൽപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമ്മൾക്ക് കാണാം, അദ്ദേഹം പറയാണ്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി അലി ഇബ്നു അബി ത്വാലിബ് യൗമ ഖൈബർ, ഖൈബർ യുദ്ധത്തിന്റെ ദിവസത്തിൽ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ശരിക്കും ശ്രദ്ധിക്കണേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പ്രവാചകൻ പറഞ്ഞു, ഉൻഫുദ അലാ റിസ്ലിക് ഹത്താ തൻസില ബിസാഹതിഹിം, അവരിലേക്ക് നീ പോവുക, ഖൈബറിൽ അന്ന് ജീവിച്ചുകൊണ്ടിരുന്ന ജൂതന്മാരുടെ അടുക്കിലേക്ക് നീ പോവുക, ഫുമ്മ ദുഉഹും ഇലൽ ഇസ്ലാം, പിന്നെ എന്ത് ചെയ്യുക, അവരോട് ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുക, ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുക, വഅഖ്ബിറുഹും ബിമാ യജിബു അലൈഹിം, അവരെ സൃഷ്ടിച്ചിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വതആല അവർക്ക് വാജിബാക്കിയിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് നീ പറഞ്ഞു കൊടുക്കുക. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദഅവത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്നു, ഫവല്ലാഹി അല്ലാഹുവിൽ തന്നെയാണ് സത്യം. പ്രിയപ്പെട്ടവരെ, ശരിക്കും ചിന്തിക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് എത്രമാത്രം കരുണയുള്ളവനായിരുന്നു, എത്രമാത്രം നമ്മെ സ്നേഹിച്ചു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക ജനങ്ങൾക്ക് ഖൈർ വരാൻ അള്ളാഹുവിന്റെ റസൂൽ എത്രമാത്രം ആഗ്രഹിച്ചു. ആ പ്രവാചകൻ പറയാണ്, ഫവല്ലാഹി അലി, എന്നീ ഒരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹുവിൽ തന്നെയാണ് സത്യം, അല്ലാഹുൽ തന്നെയാണ് സത്യം. ലൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിൻ അൻ യകൂന ലക ഹമറുൻ നഅം, നീ കാരണമായിട്ട് ഒരു വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മതമായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഈ സന്മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ അതാണ് ഈ ദുനിയാവിൽ വിലപിടിപ്പുള്ള ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാളും നിനക്ക് ഏറ്റവും നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ധാരാളം ഹദീസുകളിൽ ഇങ്ങനെയുള്ളൊരു പ്രയോഗം നമ്മൾക്ക് കാണാം. കാരണം അറബികൾക്കിടയിൽ ചുവന്ന ഒട്ടകം എന്നുള്ളത് വളരെ വിലപിടിപ്പുള്ള ഒരു വസ്തുവായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ബുദ്ധിക്ക് ഉതകുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ചുവന്ന ഒട്ടകത്തിനെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഖൈറാണെന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കേ, എത്രമാത്രം നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം കാണിച്ചു, എത്രമാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് ഖൈർ ആഗ്രഹിച്ചു. ഈ ഉമ്മത്തിൽ ജീവിച്ചിരുന്ന ഓരോരോ കാഫിറും ഇസ്ലാം സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അല്ലാഹു പറയുന്നത് പോലെ, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലക്കിൻ അല്ലാഹ യഹ്ദി മൻ യശാ, പ്രവാചകരെ, താങ്കൾക്ക് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഹിദായത്ത് കൊടുക്കാൻ താങ്കൾക്ക് സാധ്യമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഹിദായത്ത് കൊടുക്കുന്നവൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രവാചകന്റെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗത്തെ സംബന്ധിച്ചറിഞ്ഞാൽ ആദ്യം അവർക്ക് ദഅവത്ത് എത്തിക്കും, ആദ്യം അവർക്ക് ദഅവത്ത് എത്തിക്കും. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായിട്ട് സ്വീകരിച്ചിരുന്ന ഒരു രീതി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള ജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന രീതിയും. ഈ ദഅവത്ത് അവർ സ്വീകരിച്ചില്ല എങ്കിൽ രണ്ടാലൊരു മാർഗം അവരുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെക്കും, അല്ലെങ്കിൽ സ്വഹാബികൾ രണ്ടാലൊരു കാര്യം അവരോട് പറയും. ആദ്യം ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രബോധനം നടത്തും, അതിനുശേഷം അവരത് സ്വീകരിച്ചില്ല എങ്കിൽ രണ്ടാലൊരു ഓപ്ഷൻ അവർക്ക് കൊടുക്കും. ഒന്നിക്കൽ യുദ്ധം ചെയ്യും, അതിനുശേഷം ആ ഭരണകൂടം അല്ലെങ്കിൽ ആ രാജ്യം മുസ്ലിമീങ്ങൾ പിടിച്ചെടുക്കും. അവർക്കതിൽ വിജയിക്കാൻ സാധിച്ചാൽ പ്രശ്നമില്ല, പക്ഷെ അതൊരിക്കലും അവർക്ക് സാധിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിക്കൽ അവരുടെ മുമ്പിൽ യുദ്ധം ചെയ്യും, അങ്ങനെ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വധിക്കുകയും ആ ഭരണകൂടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പിടിച്ചെടുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എന്താണ്, അവരോട് കപ്പം നൽകാൻ പറയും, ജിസിയ നൽകാൻ വേണ്ടി പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് സ്വീകരിച്ചില്ല എങ്കിൽ രണ്ടാലൊരു മാർഗം, ഒന്നിക്കൽ യുദ്ധം അല്ലെങ്കിൽ അവരോട് ജിസിയ നൽകാൻ വേണ്ടി പറയും. ജിസിയ നൽകിയിട്ട് പിന്നെ അവർക്ക് അവിടെ ജീവിക്കാം. ജിസിയ നൽകിയിട്ട് അവർക്ക് അവിടെ ജീവിക്കാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച കാര്യമാണ്. ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ജിസിയ എന്നുള്ളത് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമുള്ളതാണ് എന്ന്. പക്ഷേ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അള്ളാഹു അലം ജിസിയ എല്ലാവർക്കും ഉള്ളതാണ്. കാഫിരികളടക്കം ജിസിയയിൽ ഉൾക്കൊള്ളും. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജൂസികളുടെ കയ്യിൽ നിന്ന് ജിസിയ വാങ്ങിയതായിട്ട് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതായി നമ്മൾക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് തള്ളിക്കളയുന്ന വിഭാഗത്തോട് രണ്ടാലൊരു സമീപനമാണ് പ്രവാചകൻ കാണിച്ചത്. ഒന്നിക്കൽ അവരിൽ നിന്ന് ജിസിയ വാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ജീവിക്കാൻ അനുവദിക്കും, അവർക്ക് അവരുടെ മതത്തിലായിക്കൊണ്ട് ജീവിക്കാം. അല്ലെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യുദ്ധം ചെയ്യുകയും അങ്ങനെ അവരെ വിജയം നേടിയെടുത്തതിനു ശേഷം അവിടെ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്യും. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ചില ആൾക്കാർ പറയുന്നത് പോലെ ഇവിടെയാണ് എന്താ പറയാ, ചില ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ പ്രചരിപ്പിക്കാറുള്ളത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കുതിയനാണ് എന്നുള്ള ഒരു ആശയം, ഈ വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ ഇൻഷാ അള്ളാഹ് നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കാൻ നമ്മൾക്ക് സാധിക്കണം. പ്രവാചകൻ ഒരിക്കലും പെട്ടെന്ന് പോയിട്ട് യുദ്ധം മാത്രം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയല്ല. അത് പ്രവാചകന്റെ പതിവ് രീതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ ദഅവത്താണ് മുൻഗണന നൽകിയിരുന്നത്. ആ ദഅവത്ത് അവർ സ്വീകരിച്ചില്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ രണ്ടാലൊരു കാര്യം അവരോട് ചെയ്യാൻ പറയും. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി. ഇമാം മൂസ ഹജാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഇഖ്നാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നു, വതുസന്നു ദഅവതു ഖബ്ല അൽ ഖിതാലി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തേക്ക് യുദ്ധത്തിന് വേണ്ടി പിടിച്ചെടുക്കാൻ വേണ്ടി പോയാൽ തന്നെ വതുസന്നു ദഅവ, അവിടെ എന്താണ്, ദഅവതു സുന്നത്താണ്. ലിമൻ ബലഗത്ഹു, അതായത് ഒരു വിഭാഗം ജനങ്ങൾ അവർക്ക് മുമ്പേ ഇസ്ലാമിനെ സംബന്ധിച്ച് അറിയാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരാൾ യുദ്ധത്തിന് പോകുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഇസ്ലാമിനെ സംബന്ധിച്ച് പറയൽ മുസ്തഹബ്ബാണ്. അപ്പൊ നിങ്ങൾ നോക്കി, അത്രത്തോളം യുദ്ധം എന്നുള്ളത് ഇസ്ലാം ആദ്യം വെക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാം ആദ്യം വെക്കുന്ന ഒരു കണ്ടീഷനല്ല. മുസ്ലിം ഹജാവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഹംബലി മദ്ഹബിന്റെ ഫിഖ്ഹി ഗ്രന്ഥമാണ്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഇഖ്നാഇ വതുസന്നു ദഅവ ഖബ്ല അൽ ഖിതാലി ലിമൻ ബലഗത്ഹു, ദഅവത്ത് എത്തിയ ആൾക്കാർക്കാണെങ്കിലും ഒന്നുകൂടി നമ്മൾ ദഅവത്ത് കൊടുക്കുക എന്നുള്ളത് മുസ്തഹബായ കാര്യമാണ്, നല്ല കാര്യമാണ്. വയഹ്റുമു ഖബ്ലഹ, ഇനി ഒരു വിഭാഗത്തിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോവാണ്, അവർക്ക് ദഅവത്ത് ഇന്നേ വരെ എത്തിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അവിടെ യുദ്ധം ചെയ്യൽ വാജിബാണ്. യുദ്ധം ചെയ്യൽ അഫ്വൻ, യുദ്ധം ചെയ്യൽ ഹറാമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിന് ഇസ്ലാമിന്റെ ദഅവത്തിനെ സംബന്ധിച്ച് അറിയില്ല, ഇസ്ലാം എന്നുള്ള ഒരു മതത്തിനെ സംബന്ധിച്ച് അവർക്ക് അറിയില്ല, അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അവർക്ക് പരിചയപ്പെടുത്തുന്നത് വരെ യുദ്ധം ചെയ്യൽ ഹറാമാണെന്ന് മൂസൽ ഹജാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഇഖ്നാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം എപ്പോഴും മുൻഗണന നൽകിയിരുന്നത് ദഅവത്തിന് തന്നെയാണ്. ദഅവത്തിലൂടെ സ്വീകരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. പിന്നെ അവർക്ക് ദഅവത്ത് എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ അവരോട് യുദ്ധം ചെയ്യൽ എപ്പോഴാണ് അനുവദനീയം? കാഫിരിയങ്ങളോട് അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഒരു സന്ദേശം എത്തിയിട്ടുണ്ടോ എത്തിയിട്ടില്ലേ എന്നൊന്നും നോക്കാതെ അവരോട് യുദ്ധം ചെയ്യൽ അനുവദിക്കപ്പെട്ടത് എപ്പോഴാണ്? മൂസൽ ഹജാവി റഹ്മത്തുള്ളാഹി അലൈഹി ഇഖ്നാഇൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഇബാറത്ത് കാണാം. ഇദാ കാനൽ കുഫാറു ഖാസിദീന ഫലിൽ മുസ്ലിമീന ഖിതാലുഹും. കുഫാറുകൾ, കാഫിരിയങ്ങൾ, ജൂതന്മാർ ആവട്ടെ, നസ്രാണികളാവട്ടെ, കുഫറിന്റെ ഏത് വിഭാഗമാവട്ടെ, അവർ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഒരുമ്പെട്ടിറങ്ങി വന്നിരിക്കുന്നതാണെങ്കിൽ ഫലിൽ മുസ്ലിമീന ഖിതാലുഹും, മുസ്ലിമീങ്ങൾക്ക് അവരോട് യുദ്ധം ചെയ്യാം. മിൻ ഗൈരി ദഅവതിൻ, ആ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മുസ്ലിമീങ്ങൾ ജീവിക്കുന്നു, അവിടെ കാഫിരിയങ്ങൾ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ദഅവത്തുമായിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്? ദഫ്അൻ അൻ നുഫൂസിഹിം വഹരീമിഹിം, സ്വയം ജീവിതത്തിനെ സംരക്ഷിക്കുക, അതേപോലെ തന്നെ അവരുടെ ഭാര്യയെയും മക്കളെയും ഒക്കെ സംരക്ഷിക്കുക എന്നൊരു അടിസ്ഥാനത്തിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദഫ ആയിക്കൊണ്ട് സ്വയം നഫ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കാഫിരിയങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി വന്നാൽ ദഅവത്തൊന്നും കൊടുക്കാതെ അവരോട് യുദ്ധം ചെയ്യാമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞതായി ഖനാഇൽ മൂസൽ ഹജാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. പ്രിയപ്പെട്ടവരുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ സംബന്ധിച്ചാണ്. പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പല ആൾക്കാരുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന ഇസ്ലാം വെറും പ്രചരിച്ചത് വാളുകൊണ്ടാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കുതിയനാണ് തുടങ്ങിയ പച്ച കളവുകൾ, അത് വളരെ അടിസ്ഥാനരഹിതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ രീതിയെ സംബന്ധിച്ച് ചില കുഫ്ഫാറുകൾ പോലും പുകഴ്ത്തിയിട്ടുണ്ട്. പൊതുവെ മസലകളിൽ പറയാറുള്ളത് പോലെ അൽഹഖു മാ ഷഹിദ ബിഹിൽ അഅദാ, ശത്രുക്കൾ ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഒരു ഷഹാദത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, മുസ്ലിമീങ്ങൾ അവർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, അത് വലിയ ഷഹാദത്താണ്. ചില കുഫാറുകൾ ഇന്ന് എഴുതിയിരിക്കുന്ന ചില പുസ്തകങ്ങളിൽ, ചില മുസ്തഷ്രിഖീങ്ങൾ ഇന്ന് എഴുതിയിരിക്കുന്ന ചില പുസ്തകങ്ങളിൽ അവർ രേഖപ്പെടുത്തിയ വിഷയമാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് അവർ പോയാൽ ആദ്യം ദഅവത്ത് നടത്തും, അതിനുശേഷം അവർ പെട്ടെന്ന് യുദ്ധം ചെയ്യുന്നില്ല, മറിച്ച് ദഅവത്ത് തള്ളിക്കളഞ്ഞാൽ പോലും ജിസിയ കൊടുത്തിട്ട് കപ്പം നൽകിയിട്ട് ജീവിക്കാൻ അവർ തയ്യാറാണെങ്കിൽ അവരങ്ങനെ ജീവിക്കാൻ അനുവദിക്കും. അത് മുസ്ലിമീങ്ങളുടെ റഹ്മത്താണ്, മുസ്ലിമീങ്ങളുടെ റഹ്മത്താണ്. അവരുടെ ആ റഹ്മത്ത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരെ വിപരീതമായിട്ട് കാഫിര്യങ്ങൾ ഒരു സ്ഥലം പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാഫിര്യങ്ങൾക്ക് ഒരു സ്ഥലത്തിന്റെ മുകളിൽ ആധിപത്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെയുള്ള മുസ്ലിമീങ്ങളോട് എത്രമാത്രം അവര് ലുൽമ കാണിച്ചിട്ടുണ്ട്, എത്രമാത്രം അക്രമം കാണിച്ചിട്ടുണ്ട്, ആ ചരിത്രം നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. എന്നാൽ മുസ്ലിമീങ്ങൾ കാണിക്കുന്ന റഹ്മത്തിന്റെ വില ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് പോലെ, അഹ്ലു സുന്നത്തി വൽ ജമാഅ അർഹമുൻ നാസ് ബിൽ ഖൽഖ്, ഈ ലോകത്ത് ജീവിക്കുന്ന സൃഷ്ടികളോട് ഏറ്റവും അധികം റഹ്മത്ത് കാണിക്കുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. ഇപ്പം ദഅവത്ത് എത്തിയ വിഭാഗമാണെങ്കിൽ ഒന്നുകൂടി അവർക്ക് ദഅവത്ത് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കും. ദഅവത്ത് എത്താത്ത വിഭാഗമാണെങ്കിൽ അവരോട് ദഅവത്ത് എത്തിക്കുന്നതുവരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണഗതിയിൽ യുദ്ധം ചെയ്യാറില്ലായിരുന്നു. ഇതാണ് ഹംബലി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മുദവ്വനയിൽ, മാലിക് മദ്ഹബിന്റെ ഫിഖ്ഹി ഗ്രന്ഥത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അഭിപ്രായം ഇതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ അറിഞ്ഞാൽ ഇസ്ലാം വെറും വാളുകൊണ്ടാണ് പ്രചരിച്ചത് എന്നൊക്കെ പറയുന്ന ചില കള്ളപ്രചാരണങ്ങൾക്ക് നമ്മൾക്ക് ഇൻഷാ അള്ളാഹ് വളരെ വ്യക്തമായിട്ട് അതിന്റെ അടിസ്ഥാനരഹിതം, അത് സത്യമല്ല എന്നൊരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലജ്നത്തു ദായിമയുടെ ഫത്വയിൽ നമ്മൾക്ക് കാണാം, അവരോട് വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറയാണ്, അൽ ഇസ്ലാമു ഇൻതഷറ ബിൽ ഹുജ്ജതി വൽ ബയാനി ബിന്നിസ്ബതി ലിമൻ ഇസ്മഅൽ ബലാഗ വസ്തജാബ ലഹു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്ത് എത്തിയിട്ട് അത് സ്വീകരിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രചരിച്ചിരിക്കുന്നത് തെളിവുകൾ കൊണ്ടാണ്. കാരണം അവരുടെ ബുദ്ധി അനുസരിച്ച്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ സാധാരണ ബുദ്ധി എപ്പോഴും ഇസ്ലാമിനോട് യോജിക്കുന്നതാണ്. അപ്പോൾ എന്താണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ എന്നറിയുമ്പോൾ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളെ സംബന്ധിച്ചറിയുമ്പോൾ, നല്ല ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിയും പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാകും. അങ്ങനെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രചരിച്ചത്. എന്നിട്ട് ലജ്നത്തു ദായിമ പറയുന്നു, വന്തശറ ബിൽ ഖുവ്വത്തി വസ്സൈഫി ലിമൻ ആനദ വകബറ ഹത്താ ഗുലിബ അല അംരിഹി ഫദഹബ ഇനാദുഹു ഫഅസ്ലമ ലിദാലിക الواقع. ചില ആൾക്കാർ എന്താണ്, ചില രാജ്യത്ത് പോയിട്ട് അവരോട് ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ കിബിറ് കാരണമായിട്ട് അവരത് അംഗീകരിക്കുകയില്ല. അത്തരത്തിലുള്ള ആൾക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവർ, ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ അസ്ല് എന്നും ദഅവത്ത് തന്നെയാണ്. ദഅവത്തിലൂടെയാണ് ഇസ്ലാം എപ്പോഴും ഏറ്റവും അധികം വളർന്നത്. അതല്ലാതെ ചില ആൾക്കാർ പറയുന്നത് പോലെ വാളിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, വാളിന്റെ സ്ഥാനമുണ്ട്. പക്ഷേ ആദ്യം ഇസ്ലാം എപ്പോഴും സ്ഥാനം നൽകിയിരുന്നത് ദഅവത്തിന് തന്നെയാണ്. ദഅവത്ത് സ്വീകരിച്ചില്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രണ്ടാലൊരു മാർഗം, ഒന്നിക്കൽ ജിസിയ നൽകി ജീവിക്കാം, അല്ലെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അനുയായികളോട് യുദ്ധം ചെയ്യാം. ആ ഒരു രീതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്. അപ്പൊ ആ ഒരു കാര്യം എന്ത് ചെയ്യാം, നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ആ ഹദീസിന്റെ ബാക്കിയിൽ പറയുന്നു, ഉമിർത്തു അൻ ഉഖാതില അന്നാസ, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഞാൻ കൽപ്പിക്കപ്പെട്ടു. അപ്പോൾ യുദ്ധത്തിന്റെ തഫ്സീലുകൾ, അതിന്റെ വിശദീകരണം അൽഹംദുലില്ലാഹ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹത്ത യഷ്ഹദു, അവർ ഷഹാദത്ത് ചെല്ലുന്നതുവരെ, അവർ ഷഹാദത്ത് ചെല്ലുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ എന്താണ് ഷഹാദത്ത് കൊണ്ടുള്ള ഉദ്ദേശം? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് റബ്ബ്, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്ന് ഷഹാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ നേരത്തെ മുമ്പ് ഹദീസുകളിൽ പറഞ്ഞതുപോലെ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ഇൽമുണ്ടാവണം, അറിഞ്ഞിരിക്കണം, മനസ്സിന് ഉറപ്പ് വേണം, അതേപോലെ തന്നെ ജനങ്ങളോട് ഞാൻ മുസ്ലിമായെന്ന് അറിയിക്കണം എന്നാണോ? അല്ല, മറിച്ച് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷഹാദത്ത് അവർ പറയണം, അവരുടെ മനസ്സിലുള്ളത് നമ്മൾക്ക് എന്താണെന്ന് അറിയില്ല. ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു സമുദായത്തോട് യുദ്ധം ചെയ്യുമ്പോൾ അവർ ഷഹാദത്ത് പറയുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യണം. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അവരുടെ മനസ്സിനകത്തുള്ള എന്താണെന്ന് നമ്മൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ബുഖാരി മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മൾക്ക് കാണാം, ഉസാമ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു വിഭാഗത്തോട് യുദ്ധം ചെയ്യുമ്പോൾ അതിൽ ഒരു കാഫിർ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു കാഫിർ യുദ്ധം ചെയ്യുന്നതിനിടയിൽ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉസാമ റളിയല്ലാഹു അൻഹുവിന് വളരെ വ്യക്തമായിട്ട് ആ ഒരു സാഹചര്യം വെച്ചിട്ട് മനസ്സിലായി, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ ഉസാമ റളിയല്ലാഹു അൻഹു അത് കാര്യമാക്കിയിട്ടില്ല, അവനെ കൊന്നു കളഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഈ വിവരം എത്തിയപ്പോൾ പ്രവാചകൻ ചോദിച്ചു, അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷമാണോ നീ അവനെ കൊന്നത് എന്ന് ചോദിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നമാ ഖാലഹാ തഅവുദൻ, അവൻ ഇസ്ലാമിന്റെ ഭംഗി മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാനുള്ള മാനസികമായ ഒരു സംതൃപ്തി കൊണ്ടോ പറഞ്ഞതല്ല, മറിച്ച് ഇന്നമാ ഖാലഹ തഅവ്വുദൻ, ഈ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. ചില ഹദീസിന്റെ റിവായത്തുകളിൽ വന്നതുപോലെ പ്രവാചകൻ ചോദിച്ചു, അഫല ഷഖഖ്ത അൻ ഖൽബി, നീ അവന്റെ ഹൃദയം തുറന്നു നോക്കിയിട്ടുണ്ടോ, അവൻ എങ്ങനെ പറഞ്ഞത് എന്ന്. കാരണം എന്താ, നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ പുറമെയുള്ള കാര്യങ്ങളെ നമ്മൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അവന്റെ മനസ്സിലുള്ളത് അള്ളാഹുവിലേക്ക് നമ്മൾ വിട്ടേക്കണം. അപ്പോൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ അവനോട് യുദ്ധം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ചു. ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അതിനുശേഷം ആ ഹദീസിൽ പറയുന്നു, വ യുഖീമു സ്വലാത, നമസ്കാരം നിലനിർത്തുക, അതേപോലെ തന്നെ വ യുതു സകാത, സകാത്ത് നിർവഹിക്കുക. എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? സകാത്ത് നിർവഹിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നത് വരെ യുദ്ധം ചെയ്യണമെന്നാണോ? കാരണം സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിച്ച ഉടൻ വാജിബാകുന്ന കാര്യമില്ലല്ലോ, അതിനുശേഷം ഒരു വർഷം എത്തണം. അപ്പൊ ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം, നമസ്കാരം മുറുകെ പിടിക്കുമെന്നും സക്കാത്ത് മുറുകെ പിടിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് അത് പ്രഖ്യാപിച്ച ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ മുസ്ലിമീങ്ങൾ, അങ്ങനെയുള്ള ഒരു അവസ്ഥ എത്തുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ പറയുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യണം. പിന്നെ അവരോട് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇസ്ലാമിൽ നിങ്ങൾ നമസ്കാരം മുറുകെ പിടിക്കണം, സകാത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം, അത് നിങ്ങൾ വാജിബാണെന്ന് അംഗീകരിക്കണം. അതൊക്കെ അവരോട് പഠിപ്പിക്കപ്പെടും. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇദാ ഫഅലു ദാലിക്, ആ കാര്യത്തിന് അവർ തയ്യാറായാൽ, ഷഹാദത്ത് അംഗീകരിച്ചു, ഷഹാദത്ത് അവർ നാവുകൊണ്ട് പറഞ്ഞു, ഇസ്ലാമിൽ നമസ്കാരം വാജിബാണ്, സകാത്ത് വാജിബാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവർ അംഗീകരിച്ചാൽ, ഫഇദാ ഫഅലു ദാലിക, അതുവരെയുള്ള കാര്യം അവർ ചെയ്താൽ, അഅസമു മിന്നി ദിമാഅഹും വ അംവാലഹും, അവരുടെ സമ്പത്തും അവരുടെ ശരീരവും അവരുടെ രക്തവും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിനുശേഷം ആർക്കും അതിൽ അക്രമം കാണിക്കാൻ ഇസ്ലാമിക ഭരണകൂടങ്ങൾ അംഗീകരിക്കുകയില്ല, അനുവദിക്കുകയില്ല. ഫഇദാ ഫഅലു ദാലിക അഅസമു മിന്നി ദിമാഅഹും വ അംവാലഹും, അവരുടെ സമ്പത്ത് ഒരാളും ആക്രമിക്കാനോ അല്ലെങ്കിൽ എടുക്കാനോ പാടില്ല. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇല്ലാ ബിഹഖിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഹക്കിനൊഴികെ. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മുസ്ലിമായി കഴിഞ്ഞാൽ അവന്റെ സമ്പത്ത് ഒരാൾ തൊടാൻ പാടില്ല, അവനെ ഒരാൾ ആക്രമിക്കാൻ പാടില്ല. അവൻ ആക്രമിച്ചാൽ ശരീഅത്തിന്റെ ഭരണമാണെങ്കിൽ അക്രമം ചെയ്തവനെ ശരീഅത്ത് ശിക്ഷിക്കും. ഇല്ലാ ബിഹഖിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഹക്കോട് കൂടിയാണെങ്കിൽ അവന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, അവന്റെ അടുക്കൽ നിന്ന് സമ്പത്ത് എടുക്കാം. അത് ആർക്കാണ്? ഇസ്ലാമിന്റെ ഭരണാധികാരിക്ക്, അല്ലെങ്കിൽ നാട്ടുകാർക്കല്ല, അല്ലെങ്കിൽ തോന്നുന്ന ആൾക്കാർക്കല്ല, മറിച്ച് ഭരണാധികാരികൾക്ക്. ഇല്ലാ ബിഹഖിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഹക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം എടുക്കൽ അനുവദനീയമാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് വ്യക്തമാകാൻ വേണ്ടി പറയാം, ചില ഹദീസുകളിൽ വന്നതുപോലെ ലാ യഹില്ലു ദമു മുസ്ലിമിൻ ഇല്ലാ ബിഇഹ്ദാ സലാസിൻ, മൂന്ന് കാര്യങ്ങളിലാണ് ഒരു മുഅ്മിനിന്റെ ദം, രക്തം അനുവദനീയമാവുക. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സയ്യിബു സാനി, ഒരു വ്യക്തി കല്യാണം കഴിച്ചൊരു വ്യക്തി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ അവനെ ശരീഅത്ത് കൊന്നുകളയും. അപ്പോൾ ആ സമയത്ത് അവന്റെ രക്തം സുരക്ഷിതമാണെന്ന് പറഞ്ഞ് വിട്ടുകളയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അത് ഹഖുൽ ഇസ്ലാമാണ്, ഇസ്ലാമിന്റെ ഹക്കാണ്. ഇസ്ലാമിന്റെ ഹക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ അവനോട് എടുക്കാം. ഇല്ലാ ബിഹഖിൽ ഇസ്ലാം വ ഹിസാബുഹും അലല്ലാ, അവരുടെ ഹിസാബ് അള്ളാഹുവിന്റെ അടുക്കലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളിലെ, ഈ ഹദീസിലെ നമസ്കാരവുമായി ബന്ധപ്പെട്ട്, സകാത്തുമായി ബന്ധപ്പെട്ടൊക്കെ അധിക വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല, കാരണം അതൊക്കെ മുൻകഴിഞ്ഞ ഹദീസുകളിൽ നമ്മൾ പറഞ്ഞതാണ്. ഈ ഹദീസിൽ പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് സൂചിപ്പിച്ച വിഷയം എന്താണ്? ഒന്ന്, പ്രവാചകന്റെ ദഅവത്തിന്റെ രീതി എന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കുഫ്ഫാറുകൾ പ്രവാചകനെതിരെ പറയുന്ന ആരോപണങ്ങളുടെ സത്യാവസ്ഥ എന്താണ്? അതേപോലെ തന്നെ ഒരു വ്യക്തി അവനോടുള്ള ദുൽമ നമ്മൾ നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ദുൽമ എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള ഇസ്ലാമിന്റെ യുദ്ധം നിർത്താൻ വേണ്ടി ഇസ്ലാം വെച്ചിരിക്കുന്ന ഹദ് എന്താണ്? അവൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാധാരണ ഷഹാദത്തിനുള്ള ഷുറൂത്തുകളാണോ? അല്ല, മറിച്ച് അവൻ നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ടോ ഇല്ലയോ എന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നോക്കുക. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇമാം ബുഖാരിയും മുസ്ലിമുമാണ്. പ്രിയപ്പെട്ടവരെ, കൂടുതൽ കാര്യങ്ങൾ ഇനിയും പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരത്തിൽ വല്ല ഖൈറുമുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്, വല്ല ഷർറുമുണ്ടെങ്കിൽ എന്റെയും പിശാചിന്റെയും ഭാഗത്തു നിന്നുള്ളതാണ്. അള്ളാഹു ഹക്ക് സ്വീകരിക്കാനും സത്യം മനസ്സിലാക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സംസാരത്തിൽ വന്നുപോയ ന്യൂനതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. سبحان الله وبحمده سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله على محمد وعلى اله وصحبه وسلم والسلام عليكم ورحمه الله وبركاته.